ഇനി നമുക്ക് ദൈവീക കൽപ്പനകളുടെ വെളിപ്പെടുത്തലും പ്രഖ്യാപനവും അത് നടപ്പാക്കാനുള്ള അങ്ങേയറ്റത്തെ ശ്രമവും നടത്തുക എന്ന സ്വലാത്തിന് തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ എങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞത്? സാമൂഹിക പുരോഗതിക്ക് വേണ്ടി അതിന്റെ ഔദ്യോഗികമായ നടപ്പിൽ വരുത്തലാണ് വേണ്ടത്. ദൈവിക ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്ന വിശ്വാസികൾക്ക് അതിന്റെ സംരക്ഷണം മാത്രമല്ല, അതിനെ പ്രവർത്തന രംഗത്ത് കൊണ്ടുവരലും അത് സമൂഹത്തിൽ നടപ്പിലാക്കാനുള്ള നിരന്തര പോരാട്ടവും ഉണ്ടാവണം. അപ്പോഴേ അത് നടപ്പാക്കിക്കൊണ്ട് അവർക്ക് വിജയിക്കാൻ കഴിയൂ. സൂറത്തു മായിദയിലെ ചില വചനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലാഹു പറയുന്നു, ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു വല്ലദീന യുഖീമൂന സ്സലാത്ത വയുഅതൂന സകാത വഹും റാകിഊൻ. അപ്പൊ അതിനെ പ്രവർത്തന രംഗത്ത് കൊണ്ടുവരിക എന്ന് മാത്രമല്ല, ആ ദൈവികമായ കൽപ്പനകളെ സമൂഹത്തിൽ നടപ്പിലാക്കാനുള്ള നിരന്തരമായ പോരാട്ടവും നമ്മളിൽ നിന്നുണ്ടാവണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിന് സഹായകമായ ചില ആയത്തുകളാണ് സൂറത്തു അൽമായിദയിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. ഇന്നമാ വലിയക്കും, നിങ്ങളുടെ രക്ഷാധികാരി അല്ലാഹു ആവുന്നു, റസൂലുഹു അവന്റെ ദൂതനും. ഇന്നമാ വലിയക്കും അല്ലാഹു റസൂലുഹു, തീർച്ചയായും നിങ്ങളുടെ രക്ഷാധികാരി അല്ലാഹു മാത്രമാവുന്നു. വറസൂലുഹു അവന്റെ ദൂതനും. വല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ. അല്ലദീന യുഖീമൂന സലാത്ത, സലാത്ത് സ്ഥാപിക്കുകയും. വയുത്തൂന സക്കാത്ത, സമൂഹത്തിന്റെ സാംസ്കാരികമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും. വഹും റാകിഊൻ, റുക്കൂ ചെയ്യുകയും ചെയ്യുന്ന ആളുകളുമാവുന്നു എന്ന് അല്ലാഹു വിശദീകരിച്ചു. ഇവിടെ വിശ്വാസികളുടെ മൂന്ന് സ്വഭാവങ്ങളാണ് അല്ലാഹു പ്രത്യേകമായി എടുത്തു പറയുന്നത്. ഒന്ന്, അവർ യുഖീമൂന സ്സലാത്ത, ഇഖാമത്തു സ്സലാത്ത് ചെയ്യുന്നവരാണ്. രണ്ട്, അവർ യുഅത്തൂന സക്കാത്ത, ഈതാഉ സക്കാത്ത് അവർ നിർവഹിക്കും. മൂന്നാമത്തെ സ്വഭാവം, വഹും റാകിഊൻ, അവർ റുക്കൂ ചെയ്യുന്നവരുമാണ്. ഇവിടുത്തെ ഇഖാമത്തു സ്സലാത്ത് എന്ന പദത്തിന് ഇന്ന് നാം ചെയ്യുന്ന ഈ അനുഷ്ഠാന നമസ്കാരം എന്ന അർത്ഥം കാണുകയാണെങ്കിൽ, തർക്കങ്ങളെയും അതുപോലെ തന്നെ വിവാദങ്ങളെയും ആശയക്കുഴപ്പങ്ങളെയുമാണ് നാം നേരിടേണ്ടി വരിക. അതിന് നാം അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം യുഖീമൂന സ്സലാത്ത എന്ന് പറഞ്ഞതിന് ശേഷം, യുഅത്തൂന സക്കാത്ത എന്ന് പറഞ്ഞതിന് ശേഷം, വഹും റാകിഊൻ എന്ന് വീണ്ടും അല്ലാഹു പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഇഖാമത്തു സ്സലാത്ത് എന്ന് പറയുന്നത് അനുഷ്ഠാന നമസ്കാരം എന്ന അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ, ആ നമസ്കാരത്തിൽ തന്നെ, ഈ ആചാര നമസ്കാരത്തിൽ തന്നെ നാം എത്രയോ നമസ്കാരങ്ങളിൽ എത്രയോ റുക്കൂഉകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം വീണ്ടും ഈ റുക്കൂഉകളൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും റുക്കൂഉ ചെയ്യുന്നവരാണ് അവർ എന്ന് പറയുമ്പോൾ, നമ്മള് വിവാദങ്ങളെ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളെ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തെയാണ് നമ്മൾ അവിടെ ക്ഷണിച്ചു വരുത്തുന്നത്. നാം അഭിമുഖീകരിക്കേണ്ടി വരിക. നേരെ മറിച്ച് ഇവിടെ ഇവരെ സലാത്തിൽ തന്നെ, നാം ഇന്ന് ചെയ്യുന്ന ആചാര നമസ്കാരത്തിൽ തന്നെ എത്രയോ റുക്കൂഉകൾ ചെയ്തു. ആ റുക്കൂഉകൾ ചെയ്ത ശേഷം വീണ്ടും വഹും റാകിഊൻ, വീണ്ടും അവര് കുമ്പിടുന്നവരാണ് എന്ന രൂപത്തിലൊക്കെ അർത്ഥം വീണ്ടും പറയുമ്പോൾ, ഈ നമസ്കാരത്തിൽ ഈ ആചാര നമസ്കാരം നിർവഹിച്ചതിന്റെ പുറമെ പിന്നെ ഇനി നാം എന്ത് റുക്കൂ, എന്ത് കുമ്പിടലാണ് പിന്നെ നാം ചെയ്യേണ്ടത് എന്ന് ഒരു സംശയം നമ്മളിൽ ഉണ്ടാവും. നേരെ മറിച്ച് ഇവിടെ അതിന്റെ ശരിയായ അർത്ഥതലത്തിലേക്ക് നാം വരികയാണെങ്കിൽ, ഒരു തർക്കത്തിന്റെയോ ഒരു വൈരുദ്ധ്യത്തിന്റെയോ ഒരു ആശയക്കുഴപ്പത്തിന്റെയോ ഒരു വിവാദത്തിന്റെയോ ആവശ്യകത നാം കാണുന്നില്ല. തീർച്ചയായും വിശ്വാസികളിൽ ദൈവിക കൽപ്പനകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിൽ അവരുടെ ജോലി നിലനിർത്താൻ പാടില്ലെന്നും, അതാണ് ഇഖാമത്തു സ്സലാത്ത്. ദൈവികമായ കൽപ്പനകളിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക വ്യവസ്ഥിതി ഇവിടെ നടപ്പാക്കാനുള്ള ആ പദ്ധതി നിർവഹിക്കുക എന്നതിൽ മാത്രം നമ്മുടെ ജോലി നിർത്താൻ പാടില്ല മറിച്ച് സാമ്പത്തിക സാംസ്കാരിക രംഗത്ത് ഒരു അച്ചടക്കം സ്ഥാപിക്കുക എന്ന പ്രവർത്തനത്തിലും അവര് മുഴുകണം, അവര് ഏർപ്പെടണമെന്നും അതുപോലെ തന്നെ ആ ദൈവികമായ കൽപ്പനകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് നിരന്തരമായി അവര് ജീവിച്ച്, അതാണ് വഹം റാക്കിയോ എന്ന് അവര് ജീവിച്ചു പോകുന്ന ആളുകളുമായി തീരണമെന്നും ആണ് ഈ ആ രൂപത്തിൽ കണ്ടെങ്കിലേ ഈ ആശയക്കുഴപ്പത്തെയും വൈരുദ്ധ്യത്തെയും വിവാദത്തെയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയുള്ളൂ. നേരം മറിച്ച് ഈ പാരമ്പര്യ നമസ്കാരം നിർവഹിച്ചു, അതിൽ തന്നെ നമ്മൾ ഇഷ്ടം പോലെ റെക്കോർഡ് ചെയ്തു, പിന്നെ സക്കാത്തും കൊടുത്തു, അത് കുമ്പിട്ട് സക്കാത്തും കൊടുത്തു എന്ന രൂപത്തിലൊക്കെയാണ് ഇപ്പൊ അർത്ഥം കൊടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് ഹദീസുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ഇവിടെ ചർച്ചാ വിഷയമല്ല. അത് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെയ്യട്ടെ. നമസ്കരിക്കുക, കുമ്പിട്ട് സക്കാത്ത് കൊടുക്കുക എന്ന രൂപത്തിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്നും ഈ ആയത്തിന്റെ ആശയമല്ല, അർത്ഥമല്ല. അപ്പോ ഇന്നത്തെ ഒരു ആചാര നമസ്കാരത്തിൽ തന്നെ നാം റുക്കുകൾ ഇഷ്ടം പോലെ ചെയ്യുന്നു. 17 റക്അത്തും അതിന്റെ പിന്നെ മറ്റു നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങൾ എത്രയുണ്ടോ ഈ നമസ്കാരങ്ങളിലൊക്കെ ഇഷ്ടം പോലെ റുക്ഊ ചെയ്തതിന് ശേഷം പിന്നെയും അവർ റുക്ഊ ചെയ്യുന്നവരായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു ആശയക്കുഴപ്പം, ഒരു വൈരുദ്ധ്യം, ഒരു വിവാദം അവിടെ നാം നേരിടേണ്ടി വരുന്നു. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ആശയങ്ങളെ, സാമൂഹികമായ അവന്റെ വ്യവസ്ഥിതികളെ നടപ്പാക്കുക, അവിടുത്തെ സാംസ്കാരികമായ പ്രവർത്തനങ്ങളും സംസ്കാരം സമൂഹത്തില് സ്ഥാപിച്ചെടുക്കുക, കൊണ്ടുവരിക എന്ന ഈ കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ നിർത്താൻ പാടില്ല. മറിച്ച് അവന്റെ ദൈവികമായ നിർദ്ദേശങ്ങളിലെ അനുസരിക്കുന്നവരും ആ കാര്യങ്ങളിൽ സദാ ശ്രദ്ധയുള്ളവരായിരിക്കുകയും അത് നിങ്ങളുടെ കടമയാണെന്നും ആ ശ്രദ്ധ ചെലുത്തൽ അതിന് നിരന്തരമായി അള്ളാഹുവിന്റെ കൽപ്പനകൾ ഓരോന്നോരോന്നായി അവയ്ക്ക് നാം വഴിപ്പെട്ട് അനുസരിച്ച് അതിന് കുമ്പിട്ട് അതിന് വണങ്ങി ജീവിക്കുന്നവരായി നാം മാറണമെന്നുള്ള ആ അർത്ഥ തലത്തിലേക്ക് നാം വരുമ്പോൾ ഇവിടുത്തെ ഈ വൈരുദ്ധ്യങ്ങൾ പോകുന്നു, ഇവിടുത്തെ വിവാദങ്ങൾ പോകുന്നു. അപ്പൊ ദൈവീകമായ കൽപ്പനകളുടെ സ്ഥാപനത്വവും സാംസ്കാരിക അച്ചടക്കം പാലിക്കുകയും അവന്റെ കൽപ്പനകൾക്ക് നിരന്തരമായി വണങ്ങി അനുസരിച്ച് അതായത് റുക്ഊ ചെയ്ത് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് അല്ലദീനമാ വലിയക്കുമുല്ലാഹു അല്ലദീൻ എന്ന് പറയും. വലിയക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന അല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്സലാത്ത വയൂതൂന സകാത്ത വഹും റാകിഊൻ. അപ്പൊ അവര് ദൈവീക കൽപ്പനകൾക്കനുസരിച്ച് അതിന്റെ സ്ഥാപനത്തോടുകൂടി ഒരു സാംസ്കാരിക അച്ചടക്കം പാലിക്കുകയും അവന്റെ കൽപ്പനകൾക്കനുസരിച്ച് നിരന്തരമായി അവക്ക് വഹും റാക്കിയവൻ, നിരന്തരമായി അവക്ക് അവൻ റെക്കോർഡ് ചെയ്ത് അവക്ക് അവൻ വണങ്ങി അനുസരിച്ച് ജീവിക്കുകയും ചെയ്യും എന്നാണ് അള്ളാഹുവോട് വിശദീകരിക്കുന്നത്. അല്ലാതെ ഒരു ആചാര നമസ്കാരം അനുഷ്ഠിക്കലോ, കുമ്പിട്ട് സക്കാത്ത് കൊടുക്കലോ, അല്ലെങ്കിൽ ആചാര നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും വീണ്ടും കുമ്പിടുകയും ചെയ്യുക എന്ന അർത്ഥത്തിലേക്കല്ല. ഇതേ ഒരാശയം തന്നെ സൂറത്ത് അൽബക്കറ 43 വചനത്തിൽ ഇതിന് സമാനമായ ഒരു ആശയം വിശദീകരിക്കുന്ന ഒരു വചനം കൂടി അല്ലാഹു പറയുന്നുണ്ട്. ഇപ്പൊ ഈ സൂറത്ത് അൽമായിദയിൽ പറഞ്ഞ ഈ ആയത്തിന്റെ ആശയത്തിന് സമാനമായ മറ്റൊരാശയം വരുന്ന ഒരു വചനമാണ് സൂറത്ത് അൽബക്കറ 43 വചനത്തിൽ ഈ പറയുന്ന ആയത്ത്. ഇവിടെയും അത് തന്നെയാണ്, നമ്മൾ സലാത്ത് നിർവഹിച്ചു, അതിൽ റുക്ഊകൾ ഇഷ്ടം പോലെ ചെയ്തു, സുന്നത്തായ നമസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അതിലും റുക്ഊകൾ ചെയ്തു, ഫർളായ നമസ്കാരങ്ങളിൽ അതിലും റുക്ഊകൾ ഇഷ്ടം പോലെ ചെയ്തു, സക്കാത്തും കൊടുത്തു, പിന്നെയും വർക്കഅറാക്കിയൻ, പിന്നെയും എന്ത് കുമ്പടലാണ് ഇവിടെ നിർവഹിക്കാനുള്ളത്? പിന്നെയും നമുക്ക് ഇനി എന്ത് കുമ്പിടലാണ്? പിന്നെയും ഇങ്ങനെ കുമ്പിട്ടുകൊണ്ടേയിരിക്കുക എന്നാണോ അതിനർത്ഥം? അപ്പൊ അതാണ് ശരിയായ ഖുർആനികമായ ആശയത്തിൽ നിന്ന്, അതിന്റെ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ഇവിടെ വൈരുദ്ധ്യങ്ങളെയോ ആശയക്കുഴപ്പങ്ങളെയൊക്കെയാണ് നാം നേരിടേണ്ടി വരുന്നത്. അത് ഒരു മേഖലയിലല്ല, ഓരോ ആയത്തിലും ഇത്തരം വൈരുദ്ധ്യങ്ങളെയും ആശയക്കുഴപ്പങ്ങളെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ഇവിടെയും സലാത്തിന്റെ സ്ഥാപനത്തിനും ഈ അച്ചടക്കം പാലിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂടെ ജീവിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഇവിടെയും പറയുന്നത്. അല്ലാതെ അഖീമുസ്സലാത്ത് നമസ്കരിക്കുക, വാത്തു സക്കാത്ത് 2.5% കൊല്ലം തകയുമ്പോ എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കുക, വർക്കൗട്ടുമാറാക്കുകയും പിന്നെയുള്ള സമയങ്ങളിലൊക്കെ കുമ്പിട്ട് കൊണ്ടേ കഴിയുക എന്നുള്ള അർത്ഥത്തിനല്ല. ഇവിടെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, നമസ്കാരത്തിൽ തന്നെ ഇഷ്ടം പോലെ റുക്കു ചെയ്തു, പിന്നെ റുക്കു ചെയ്യാൻ കൽപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഈ രൂപത്തിൽ ആണ് സൂറത്ത് അൽ ബഖറയിലെയും സൂറത്ത് അൽ മാഇദയിലെയും ഈ രണ്ട് ആശയങ്ങൾ, ഈ വചനങ്ങളുടെ ആശയം നാം വിശദീകരിക്കുന്നത്. അപ്പൊ ഇഖാമത്തു സ്വലാത്ത് ദൈവികമായ കൽപ്പനകളുടെ സ്ഥാപിക്കുന്നതോടൊപ്പം വആത്തു സക്കാത്ത് സാംസ്കാരികമായ അച്ചടക്കവും അവർ പാലിക്കുന്നു. അതിനു പുറമെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് നിരന്തരം അനുസരിച്ച് ജീവിക്കുന്നവരോടൊപ്പം നിങ്ങൾ പിന്നെ ജീവിക്കുകയും ചെയ്യുക. ഇനി വീണ്ടും സൂറത്തുൽ മാഇദയിലെ 56-ാം വചനത്തിൽ വീണ്ടും വിശ്വാസികളുടെ രക്ഷാധികാരികളെ കുറിച്ച് വിശദീകരിക്കും. വമൻ യതവല്ലല്ലാഹ, അള്ളാഹുവും അവന്റെ ദൂതന്മാരും ആണ് അള്ളാഹു പിന്നെ വിശ്വാസികളുടെ രക്ഷാധികാരികൾ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, വമൻ യതവല്ലല്ലാഹ, അള്ളാഹുവും അവന്റെ ദൂതനുമാണ് വിശ്വാസികളുടെ രക്ഷാധികാരികൾ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, വമൻ യതവല്ലല്ലാഹ വറസൂലഹു, ആരെങ്കിലും ആ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ, ദൂതനില്ലെന്ന് അവർ മുഖം തിരിച്ചാൽ, വല്ലദീന ആമനു, വിശ്വാസികളെ തൊട്ടും ആരെങ്കിലും മുഖം തിരിഞ്ഞ് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫൈന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അള്ളാഹുവിന്റെ പാർട്ടി അവരാണ്. ഈ വചനത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ദൂതനെയും വിശ്വാസികളെയും മിത്രമാക്കുന്നതാരോ അവരെയാണ് അള്ളാഹുവിന്റെ പാർട്ടി എന്ന് വിളിക്കുന്നത്. മറിച്ച് അതിനെ മിത്രമാക്കാതെ അതിനെ പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ അവന്റെ ദീനിനെ അവഗണിച്ചവരും തള്ളിക്കളഞ്ഞവരുമാണ് എന്നാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. ഈ വചനത്തിന് ശേഷം വീണ്ടും അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ചവരെ, ലാ തത്തഖിദുല്ലദീന തഖദു ദീനകും, നിങ്ങളുടെ ദീനിനെ ആക്കിയ ആളുകളെ നിങ്ങൾ ആക്കരുത്, സ്വീകരിക്കരുത്. നിങ്ങളുടെ ദീനിനെ എന്താണ് അവരാക്കിയത്? ഹുസ്വൻ വലഅബൻ, ഒരു സമയം പോക്കും ഒരു പരിഹാസവും പരിഹാസ്യവും ആക്കി മാറ്റിയാണ് അവർ. ഹുസ്വൻ ഒരു തമാശ, വലഅബ് ഒരു വിനോദവും ഒരു കളിതമാശയുമാക്കിയ ആളുകളെ, മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബലികും, നിങ്ങളുടെ പൂർവീകരിൽപ്പെട്ട വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്ന്, എല്ലാവരും അല്ല, മിനല്ലദീന എന്നാണ് അവരിൽ നിന്ന് ഒരു കൂട്ടം, എല്ലാ വേദക്കാരെയും ശത്രുക്കളായി കാണണമെന്നല്ല, ആ രൂപത്തിൽ ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ നാം കൂടുതൽ പറയുന്നില്ല. അപ്പൊ മിനല്ല ഒരു അവരിൽ നിന്നുള്ള ഒരു വിഭാഗം, ആ വിഭാഗത്തിന്റെ സ്വഭാവം പറയുന്നുണ്ട്, അവര് നിങ്ങളുടെ ദീനിനെ, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ ഒരു തമാശയായിട്ട്, ഒരു സമയം പോക്കിന് ഒരു പരിഹാസ്യമാക്കി തീർത്ത ഒരു കൂട്ടം ആളുകളുണ്ട് ആ വേദക്കാരി. ആ ആളുകളെ നിങ്ങളുടെ മിത്രങ്ങളാക്കരുത് എന്നാ പറയുന്നത്. അതല്ലാതെ എല്ലാ ജൂതന്മാരെയും അല്ലെങ്കിൽ എല്ലാ പിന്നെ ക്രൈസ്തവരെയും ശത്രുക്കളായി കാണണം എന്ന രൂപത്തിൽ വിശദീകരിക്കാറുണ്ട് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്. അത് ശരിയല്ല. അവരിൽ നിന്ന് ഒരു വിഭാഗം എന്താണ് അവർ ചെയ്ത കുറ്റം? നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ, നിങ്ങളുടെ ദീനിനെ അവര് ഒരു സമയം പോക്കായും പരിഹാസ്യമാക്കി തീർക്കുകയും ചെയ്ത ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടക്കാരെ നിങ്ങൾ സുഹൃത്തുക്കളാക്കരുത്, നിങ്ങളുടെ ഔലിയാക്കളെ രക്ഷാധികാരികളാക്കരുത്. അടുത്ത വചനത്തിൽ അവർ സമയം പോക്കിനും തമാശയായും എടുത്തിരിക്കുന്നത് എന്താണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കുന്നു. അപ്പൊ നമുക്ക് ഈ സലാത്ത് എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആയത്തിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുല്ലദീന തഖദു ദീനകും ഹുസുബം വലഅബം മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബലികും വൽ കുഫാറ, ഈ പ്രത്യയശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞ നിഷേധികളെയും വേദക്കാരിൽപ്പെട്ട, അതായത് ജൂതരും ക്രൈസ്തവരുമായ വിഭാഗത്തിൽപ്പെട്ട അവരിൽ നിന്ന് ഒരു വിഭാഗം നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ തമാശയായിട്ടും സമയം പോക്കിനും പരിഹാസ്യമായിട്ടും സ്വീകരിക്കുകയും എടുക്കുകയും ചെയ്ത ഒരു വിഭാഗത്തെയും നിങ്ങൾ ഔലിയാക്കളാക്കരുത്, മിത്രങ്ങളാക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത വചനത്തിൽ അവര് സമയം പോക്കും തമാശയായും പരിഹാസ്യമായിട്ടും എടുത്തുക്കുന്നത് എന്താണെന്ന് ഒന്നുകൂടി വിശദീകരിക്കുന്നു. വൈദാനാദൈത്തും മിലസ്സലാത്തി, അവര് അസ്സലാത്തിന് ക്ഷണിച്ചാൽ ഇത്തഹദൂഹ ഹുസുബം വലഹിബ. ഇവിടെ നോക്കൂ, മുകളിലായത്തിൽ ഇത്തഹദു ദീനക്കും ഹുസുബം വലഹിബ എന്ന് പറഞ്ഞു. അവര് ദീനിനെ കളി ഒരു സമയം പോക്കും പരിഹാസ്യവുമാക്കി എടുത്തു എന്ന് പറഞ്ഞ ആയത്തിന് ശേഷം അവരെ നിങ്ങൾ അസ്സലാത്തിന് ക്ഷണിച്ചാൽ, വിളിച്ചാൽ, അസ്സലാത്തിലേക്ക് അവരെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഇത്തഹദൂഹ, അവർ അതിനെ ആക്കും ഹുസുബം വലഹിബ, ഒരു തമാശയും പരിഹാസ്യവും സമയം പോക്കുമായിട്ട് അവർ അതിനെ എടുക്കും. ബിഅന്നഹും ഖൗമുല്ലായ അഖിലൂൻ, കാരണം അവര് ചിന്തിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് സൂക്ഷ്മമായി തിരിച്ചറിയാത്ത ഒരു ജനതയാണ് അവർ എന്ന് അല്ലാഹു പറയുന്നു. ഇവിടെ 57-ാമത്തെ വചനത്തില് പറഞ്ഞത് ദീനിനെയാണ്, പ്രത്യയശാസ്ത്രത്തെയാണ് അവർ കളിതമാശയായിട്ട് എടുക്കുക, പരിഹാസ്യമായിട്ട് എടുക്കുക. തൊട്ട് 58-ാമത്തെ വചനത്തിൽ പറയുന്ന അവര് അസ്സലാത്തിലേക്ക് നിങ്ങൾ അവരെ വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഈ ആചാര നമസ്കാരത്തിലേക്ക് വിളിച്ചാൽ അവര് ആ ആചാര നമസ്കാരത്തെ പരിഹാസ്യമാക്കും എന്നുള്ളതല്ല, നേരെ മറിച്ച് ആ ദീൻ എന്നുള്ള പദത്തെ അവിടെ നിന്ന് മാറ്റി അവിടേക്ക് അസ്സലാത്ത് കൊണ്ടുവന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവികമായ കൽപ്പനകളുടെ ദൈവികമായ കൽപ്പനകളെ പിന്തുടർന്ന് ജീവിക്കാൻ വേണ്ടി അവരെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ദീനിനെ പരിഹാസ്യമാക്കി, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ പരിഹാസ്യമാക്കിയ ആളുകൾ ആ ദൈവികമായ കൽപ്പനകളെ പിന്തുടർന്ന് ജീവിക്കാൻ വേണ്ടി അവരെ നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ അവർ അതിനെ ഒരു സമയം പോക്കും പരിഹാസ്യവുമായിട്ട് സ്വീകരിക്കുകയും എടുക്കുകയും ചെയ്യും എന്നാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാതെ നമ്മുടെ ഈ ആചാര നമസ്കാരത്തിലേക്ക്, ഈ അനുഷ്ഠാന നമസ്കാരത്തിലേക്ക് ഒന്നാമത് വേദക്കാരായ ആളുകളെയോ നിഷേധികളായ ആളുകളെയോ ഒന്നാമത് അതിലേക്കല്ല ക്ഷണിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യതാണ്, ഇവിടുത്തെ നിഷേധികളായ ആളുകളെ നമ്മൾ ആദ്യമായിട്ട് നിസ്കരിക്കാൻ വിളിക്കുകയല്ല ചെയ്യുക. ആദ്യമായിട്ട് അവരെ നമ്മൾ ക്ഷണിക്കുന്നത് എവിടേക്കാം? നമ്മുടെ ഈ പ്രത്യയശാസ്ത്രം, ഈ ആശയം അംഗീകരിക്കാനാണ് അവരെ വിളിക്കുക. അല്ലാതെ ആദ്യം തന്നെ അവരെ നമസ്കരിക്കാൻ വിളിക്കുകയല്ല. ഇപ്പൊ ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞ്, ഇതിനെയൊക്കെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ നിങ്ങൾ നിസ്കരിക്കാൻ വരും എന്ന് പറയുമ്പോ ആ നിസ്കാരത്തെ അവർ പരിഹാസ്യമാക്കുന്നല്ല, മറിച്ച് ഈ ദൈവികമായ കൽപ്പനകളെ, ദൈവികമായ ഈ മാർഗനിർദ്ദേശങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ നിങ്ങൾ അവരെ ക്ഷണിക്കുകയാണെങ്കിൽ, അവരെ വിളിക്കുകയാണെങ്കിൽ, അതിലേക്ക് നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ അതിനെയാണ് അവർ പരിഹാസ്യമായിട്ട്, അതിനെ ഒരു കളിതമാശയായിട്ട്, അതിനെ ഒരു സമയം പോക്കായിട്ട് അവര് എടുക്കുക എന്നാണ് അല്ലാഹു പറയുന്നത്. അവിടെയും ഈ അസല എന്നതുകൊണ്ട് നമസ്കാരമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും നിഷേധികളായ ആളുകളെ അല്ലെങ്കിൽ വേദക്കാരായ ആളുകൾ ആദ്യമായിട്ട് നമ്മള് അസ്സലാത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അവരെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാറുണ്ടോ? അവരാദ്യമായിട്ട് ഈ വ്യവസ്ഥിതിയിലേക്കാണ്, ഈ ദൈവികമായ വ്യവസ്ഥിതിയിലേക്ക്, ഈ കൽപ്പനകളിലേക്ക്, ഈ മാർഗനിർദ്ദേശങ്ങളിലേക്കാണ് ആദ്യമായി നമ്മൾ അവരെ ക്ഷണിക്കേണ്ടത്. അതാണ് 57-ാമത്തെ വചനത്തിൽ ഇത്തഹദു ദീനക്കും ലഹിബം വലഹു ഹുസുബം വലഹിബ എന്ന് പറഞ്ഞു. അതേ ആശയം തന്നെ 58-ാമത്തെ വചനത്തിൽ ആ ദീൻ എന്നുള്ള പദത്തെ മാറ്റി അവിടെ അസ്സല എന്ന പദമാക്കി മാറ്റി. അവിടെ എത്ര ലളിതമായിട്ടാണ് അള്ളാഹു കാര്യങ്ങൾ വിശദീകരിച്ചത്. 57-ാമത്തെ വചനത്തിൽ ഇത്തഹദു ദീനക്കും ഹുസുബം വലഹിബ എന്ന് പറഞ്ഞത് അതേ സ്ഥാനത്ത് അവരെ അവരുടെ നിങ്ങൾ അസ്സലാത്തിലേക്ക് ക്ഷണിച്ചാൽ അവര് പിന്നെ ആ അതിനെ ഹുസുബും ലഹിബുമായിട്ടും എടുക്കും എന്ന് പറഞ്ഞാൽ ഈ കുഫാറുകളായ ആളുകൾ, വേദക്കാരായ ആളുകൾ നമ്മൾ ഈ ചെയ്യുന്ന ളുഹ്ര അസ്ർ പോലെയുള്ള ഈ നമസ്കാരങ്ങളിലേക്ക് അവരെ ക്ഷണിച്ചാൽ എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദൈവത്തിന്റെ ഈ കൽപ്പനകളെ പിന്തുടർന്ന് ജീവിക്കാൻ, ഈ സമാധാനത്തിന്റെ സന്ദേശത്തെ പിന്തുടർന്ന് ജീവിക്കാൻ, ഈ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയെ പിന്തുടർന്ന് ജീവിക്കാൻ അവരെ നിങ്ങൾ ക്ഷണിച്ചാൽ ആ ക്ഷണത്തെ അല്ലെങ്കിൽ ആ ദീനിനെ, ആ അസ്സലാത്തിനെ അവരെന്ത് ചെയ്യും? ഒരു കളിതമാശയായിട്ട്, ഒരു വിനോദമായിട്ട്, ഒരു പരിഹാസ്യമായിട്ട്, ഒരു സമയം പോക്കായിട്ട് അവരതിനെ എടുക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി നമുക്ക് സൂറത്തുൽ ജുമയിൽ ഒരു സലാത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നു. സൂറത്ത് അൽ ജുമയിൽ വിശദീകരിക്കുന്നു. അതിന് മുന്നോടിയായിക്കൊണ്ട് നമുക്ക് വളവിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഈ വളവിന്റെ കാര്യം വിശദീകരിക്കുന്നതിന് മുമ്പ് ആ കാര്യം മനസ്സിൽ വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ സൂറത്ത് അൻഫാലിലെ 11-ാമത്തെ വചനം ഒന്ന് വിശദീകരിക്കൽ അത്യാവശ്യമാണ്. അത് വിശദീകരിച്ചെങ്കിൽ മാത്രമേ വളവിന്റെ കാര്യത്തെക്കുറിച്ച്, അതിന്റെ സത്യത്തെക്കുറിച്ച്, അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുകയുള്ളൂ. സൂറത്ത് അൽമായിദയിൽ, സൂറത്ത് അൽ അൻഫാലിൽ 11-ാം വചനത്തിൽ അല്ലാഹു പറയുന്നത്, ഹുവല്ലദി യുനസ്സിലു അലൈക്കും മിനസ്സമായി മാഅൻ ലിയുതഹിറക്കും ബിഹി വലിയുദ്ഹിബ അൻകും രിജ്സ ശൈത്താനി വലിയുർബിത അലാ ഖുലൂബിക്കും വയുസബ്ബിത ബിഹിൽ അഖ്ദാം എന്നാണ് അല്ലാഹു പറയുന്നത്. വിശുദ്ധ ഖുർആനിനെ പല പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. മാ എന്ന് പറഞ്ഞ, നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനെ കുറിച്ച്. ഇരുട്ടിൽ കഴിയുന്ന മനുഷ്യർക്ക് വെളിച്ചം നൽകുന്ന ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ നൂറെന്ന് പറഞ്ഞിട്ടുണ്ട്. പൂർവ്വവേദങ്ങളെ കുറിച്ച് നൂറെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അളന്നു തൂക്കി ആവശ്യത്തിന് മാത്രം പറഞ്ഞ ഒരു വസ്തുവും ഏറ്റക്കുറച്ചിലുകളോ ഒന്നൊരു കമ്മിയോ വരാതെ ശരിയായ നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിൽ ഖുർആനിനെ മീസാൻ എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു പരിചയപ്പെടുത്തി. മീസാൻ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അത് തുലാസ് പോലെ തൂക്കിക്കണക്കാക്കി പറഞ്ഞത്. ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ ആവശ്യത്തിന് വേണ്ടി മാത്രം പറഞ്ഞ എല്ലാ കാര്യങ്ങളുമുള്ള അർത്ഥത്തിൽ മീസാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. തിബിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. തിബിയാനല്ലി കുല്ലി ഷെയ്ഇൻ എന്ന് വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹിക്മത്ത് എന്ന് വിശുദ്ധ ഖുർആൻ എല്ലാ യുക്തിപത്രമായ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമായതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ഹിക്മത്ത് ഖുർആനുൽ ഹക്കീം എന്നും ഹിക്മത്തുള്ള കിതാബുൻ ഉൻസിലത്ത് ആയാത്ത് ഉഹിക്മത്ത് ആയാത്തുഹു മുഹക്കമായ യുക്തിഭദ്രമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിൽ ഖുർആനെ വിശദീകരിച്ചിട്ടുണ്ട്. ഫുർഖാൻ എന്ന് വിശുദ്ധ ഖുർആനിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ആ പേരുകളൊക്കെ വിശദീകരിക്കല്ല ഇവിടെ ഉദ്ദേശം. ആ കൂട്ടത്തിൽ ഒരു പേര് കൂടി നമ്മൾ ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടി വരും എന്നുള്ള സൂചന നൽകുകയാണ്. ഖുർആൻ വിശുദ്ധ ആശയങ്ങൾ, ദൈവികമായ ആശയങ്ങൾ മനുഷ്യന്റെ മനസ്സിലുള്ള ദുഷിച്ച ചിന്തകളെയും തെറ്റായ പ്രവർത്തനങ്ങളെയും തെറ്റായ ചിന്തകളെയും തെറ്റായ ആശയങ്ങളെയും കഴുകി ശുദ്ധിയാക്കി പരിശുദ്ധമാക്കാനുള്ള ഒരു വസ്തു എന്നുള്ള നിലക്ക് അതിനെ മാ എന്നും വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.